പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുഗമിച്ചുള്ള നമ്മുടെ തീർത്ഥാടനം നമ്മൾ തുടരുകയാണ്. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് യേശു ദൈവം അഭിഷേകം ചെയ്ത് ആത്മാവിനെ നൽകി ഈ ഭൂമിയിലേക്ക് അയച്ച അന്തിമ പ്രവാചകനായി, അവസാനത്തെ പ്രവാചകനായി സ്വയം അവതരിപ്പിച്ചു. യേശയ്യ പ്രവാചകൻ വരാനിരിക്കുന്ന രക്ഷയുടെ യുഗത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ആ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് യഹൂദജനം, അല്ല ലോകം മുഴുവനും പ്രതീക്ഷിച്ചിരുന്ന ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന അന്തിമ പ്രവാചകനാണ് താനെന്ന് യേശു പ്രഖ്യാപിക്കുകയായിരുന്നു. ബന്ധിതർക്ക് മോചനം നൽകുന്ന, അന്ധർക്ക് കാഴ്ച നൽകുന്ന, കർത്താവിന് സ്വീകാര്യമായ ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്ന ആ വിമോചനത്തിൻ്റെ പ്രവാചകനായി യേശു സ്വയം അവതരിപ്പിച്ചു. ഈ വിമോചന പ്രഘോഷണം, വിമോചന സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തിക്കുക, എല്ലാവർക്കും രക്ഷ നൽകുക, അതായിരുന്നു യേശു വന്നതിൻ്റെ ഉദ്ദേശ്യം. അത് ഒരാൾക്ക് തനിച്ച് ചെയ്യാവുന്ന കാര്യമല്ല. യേശു തൻ്റെ പ്രവർത്തനത്തിൽ തുടക്കം മുതലേ പങ്കുകാരാവാനായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ആദിമ ശിഷ്യന്മാരെ യേശു എപ്രകാരമാണ് വിളിച്ചത് എന്ന കാര്യമാണ്. 12 പേർ അപ്പസ്തോലന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു യേശുവിന്. എങ്ങനെയാണ് അവരെ യേശു തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഈ യേശു മുന്നേറ്റത്തിലേക്ക്, ജീസസ് മൂവ്മെൻറ്റ് എന്ന് പറയാമെന്ന ഈ ഒരു പ്രവർത്തന ശൈലിയിലേക്ക്, പന്ഥാവിലേക്ക് ഈ ചെറുപ്പക്കാർ കടന്നു വന്നത്? ആരായിരുന്നു ഈ ശിഷ്യന്മാർ? എങ്ങനെയാണ് അവരെ യേശു തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് അവർ യേശുവിനാൽ ആകൃഷ്ടരായത്? 4 സുവിശേഷകന്മാരും ഏതാണ്ട് 4 വ്യത്യസ്തമായ രീതികളിലാണ് ഈ ആദ്യ ശിഷ്യന്മാരുടെ വരവിനെക്കുറിച്ച്, തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12 പേരെ പിന്നീട് അപ്പസ്തോലന്മാരെന്ന രീതിയിൽ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വീണ്ടും വരും. പക്ഷേ ഇവിടെ തുടക്കമാണ്. എങ്ങനെയാണ് യേശുവിൻ്റെ ചുറ്റും ഈ ശിഷ്യന്മാർ വന്നുകൂടിയത്? മത്തായി എഴുതിയ സുവിശേഷം 4:18-22 വാക്യങ്ങളിൽ, മർക്കോസ് 1:16-20 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത് ഗലീലി തടാക തീരത്തുകൂടി നടക്കുന്ന യേശു 4 പേരെ വിളിക്കുന്നതായിട്ടാണ്. ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നതിന് മുമ്പേ, ഒരു പ്രബോധനവും നൽകുന്നതിന് മുമ്പേ വിളിക്കുന്നതായിട്ട് കാണും. ലൂക്ക എഴുതിയ സുവിശേഷം 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം, പ്രത്യേകിച്ചും ഗലീലി തടാകത്തിൽ പത്രോസിൻ്റെ പടവിലിരുന്ന് അത്ഭുതകരമായൊരു മീൻപിടുത്തത്തിന് അവരെ സഹായിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ വിളിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ കാഴ്ചപ്പാട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ തേടി വരുന്ന ചില ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സുവിശേഷകൻ വിളിയെക്കുറിച്ച് പറയുക. ചരിത്രപരമായി പരിശോധിച്ചാൽ യോഹന്നാൻ എഴുതുന്നതായിരിക്കും ചരിത്രത്തോട് കൂടുതൽ നീതി പുലർത്തുന്നത് എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. മറ്റുള്ളത് തെറ്റല്ലാണെന്നല്ല, നുണയാണെന്നുമല്ല. സുവിശേഷകന്മാർ ചെയ്യുന്നത് യേശു പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു അനുദിന ഡയറി കുറിപ്പ് സൂക്ഷിക്കുകയല്ല. ഓരോ സംഭവവും മാസം ദിവസം സമയം വെച്ച് രേഖപ്പെടുത്തുക എന്നത് സുവിശേഷത്തിൻ്റെ ഭാഗമല്ല. സുവിശേഷകന്മാരെല്ലാം ചെയ്യുന്നത് യേശുവിലൂടെ കൈവന്ന രക്ഷ, അത് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ, ആ രക്ഷയിൽ പങ്കുചേരാൻ സാധിക്കുന്ന രീതിയിൽ യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രബോധനത്തെക്കുറിച്ചും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും ഒരുമിച്ച് പറയും, ടെലസ്കോപ്പിംഗ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ട് വിവരിക്കുക. അനേക ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളിലായിട്ട് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഒറ്റ സംഭവമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഇത് സുവിശേഷങ്ങളിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ പൊതുവേ കാണുന്ന കാര്യമാണ്. അത് ദൂരത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, സമയത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, സംഭവങ്ങളുടെ കാര്യത്തിലായിരിക്കാം. അനേക സംഭവങ്ങളെ ഒതുക്കി ഒരുക്കി പറയുക. തലമുറകൾ വിവരിക്കുമ്പോൾ ഇതുതന്നെ സംഭവിക്കും. മത്തായി എഴുതിയ സുവിശേഷം 1 14-3 തിരിച്ച് 42 തലമുറകളുടെ കഥ പറയുന്നുണ്ട്. പക്ഷേ അത് കൃത്യം പിതാവിൽ നിന്ന് പുത്രനിലേക്കുള്ള അകലമാകണമെന്നില്ല. അതിനിടയ്ക്ക് 3-4 തലമുറകളൊക്കെ വിട്ടുപോയി വരും. ഇതൊരു സ്കെമാറ്റിക്കായിട്ട് ഒരു പ്രത്യേക ഘടനയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ നമ്മളിതിനെ കൃത്യം അക്ഷരാർത്ഥത്തിൽ ചരിത്രമായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. യേശുവിനെ കണ്ടുമുട്ടിയവർ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായി. ഇതാണ് പ്രധാനമായ സന്ദേശം. ഇനി നമുക്ക് അല്പം കൂടി അടുത്തു വന്ന് പരിശോധിക്കാനായിട്ട് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ചരിത്രപരമായ അവതരണ രീതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1:35-51 വാക്യങ്ങളിൽ ആദ്യ ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ദിവസം യോഹന്നാൻ 1:35 യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇത് സ്നാപക യോഹന്നാനാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഇവിടെയാണ് തുടക്കം. സ്നാപക യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുന്ന രണ്ട് സ്നാപക ശിഷ്യന്മാർ. എന്താണ് സ്നാപകൻ്റെ സാക്ഷ്യം? ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരുപാട് ഒരുപാട് ചരിത്രത്തിൻ്റെ ധ്വനികളുള്ള പദമാണിത്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദ ലാംബ് ഓഫ് ഗാഡ്. ഏത് കുഞ്ഞാടിനെ കുറിച്ചാണ് ഇവിടെ പറയുക? പെസഹ കുഞ്ഞാടാവാം. പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെസഹ സംഭവവുമായി ബന്ധപ്പെട്ട കുഞ്ഞാട്. കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിക്കുക, ആ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ടു തിന്നുക, അത് പെസഹ കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേൽക്കാർക്ക് വിമോചനം ലഭിക്കും. സംഹാരദൂതൻ ഈജിപ്തുകാരുടെ ഭവനങ്ങളിൽ കയറിയിറങ്ങി ആദിജാതന്മാരെ സംഹരിച്ച ആ രാത്രിയിൽ ഇസ്രായേൽക്കാർക്ക് സുരക്ഷിതത്വം സംരക്ഷണം ലഭിച്ചത് ഈ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. അങ്ങനെ കുഞ്ഞാട് പെസഹ കുഞ്ഞാടിലേക്കുള്ള സൂചനയാവാം. ആരുടെ രക്തത്താൽ, ഏത് പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേൽക്കാർ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവോ ആ കുഞ്ഞാട് എന്തിൻ്റെ പ്രതീകമായിരുന്നു? അതാണ് ഈ യേശു. ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ പറയുമ്പോൾ സൂചിപ്പിക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ കുഞ്ഞാട്, പെസഹ കുഞ്ഞാട്. പിന്നീട് പൗലോസ് പറയും, നമ്മുടെ പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പെസഹ ദിവസമാണ് യേശു സ്വയം ബലിയായി അർപ്പിക്കുന്നറിയാം. അപ്പോൾ പെസഹ കുഞ്ഞാടുമായി ബന്ധപ്പെട്ടതാവാം ഒന്ന്. അതേസമയം കുഞ്ഞാട് എന്നതിന് മറ്റ് രണ്ട് ആടുകളെക്കുറിച്ചുള്ള സൂചനകളുമുണ്ട്. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പാപപരിഹാര ദിനത്തിൻ്റെ വിവരണം ദീർഘമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. പാപപരിഹാര ദിനത്തിൽ രണ്ട് ആടുകളെ കൊണ്ടുവരുന്നതായിട്ട് പറയും. രണ്ട് ആടുകളെ കൊണ്ടുവരണം, ഒന്നിനെ മാറ്റി നിർത്തണം, മറ്റൊന്നിനെ ദൈവത്തിന് ബലിയർപ്പിക്കണം. ബലിയർപ്പിക്കുന്ന പ്രധാന പുരോഹിതൻ്റെയും പുരോഹിതന്മാരുടെയും എല്ലാം പാപത്തിന് പരിഹാരമായിട്ടാണ് ബലിയർപ്പിക്കുന്ന കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ തളിക്കണം, അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച്. അപ്പോൾ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട്, വിശുദ്ധീകരിക്കപ്പെടുന്ന കുഞ്ഞാട് പാപപരിഹാര ദിനത്തിലെ ഒരു കുഞ്ഞാടാണ്. അതിൻ്റെ കൂടെ വേറൊരാടിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ മാറ്റി നിർത്തിയ ആടിൻ്റെ തലയിൽ പ്രധാന പുരോഹിതൻ കൈവച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പാപം മുഴുവനും ആ കുഞ്ഞാടിൻ്റെ മേൽ ആരോപിക്കണം. താനും തൻ്റെ പുരോഹിത ഗണവും ഇസ്രായേൽ ജനം മുഴുവനും ഒരു ചെയ്ത എല്ലാ പാപങ്ങളും ഈ കുഞ്ഞാടിൽ ആവസിക്ക രീതിയിൽ ആ കുഞ്ഞാടിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ബലിയാടാക്കി മാറ്റുക. ഇങ്ങനെ പാപങ്ങൾ ഏറ്റെടുത്ത ഈ ആടിനെ ഒരുക്കി നിർത്തിയിരിക്കുന്ന ആൾവശം മരുഭൂമിയിലേക്ക് കൊടുത്തയക്കണം. മരുഭൂമിയിൽ ഒരു പാറ ഇടുക്കിൽ ചെല്ലുമ്പോൾ അതിനെ താഴേക്ക് തള്ളിയിട്ട് ഇടുക. അത് അസാസേലിനുള്ള ബലിയർപ്പണമാണ്. അസാസേൽ എന്നാൽ ഒരു മരുഭൂമിയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു ഭൂതമായി അഥവാ പിശാചായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ പാപം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോകുന്ന ആട്. അപ്പോഴേ രണ്ട് ആടുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പാപം വഹിച്ചുകൊണ്ട് ആടുന്നപ്പോൾ ഇത് പാപം അകറ്റിക്കളയുന്നതാണ്, അത് നശിപ്പിക്കപ്പെടുകയാണ്. പാപമെല്ലാം ഏറ്റെടുത്ത് പാപമില്ലാത്ത നിഷ്കളങ്കനായ ആട് ആ പാപങ്ങളെല്ലാം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ആ പാപത്തെ ജനത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കിക്കളയുന്ന, സ്വയം ഏറ്റെടുത്ത് നീക്കിക്കളയുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഈ ഒരു സൂചനയുണ്ട്. അതോടൊപ്പം പാപം നീക്കുക മാത്രമല്ല വിശുദ്ധീകരിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ആടിനെ കുറിച്ച് പറയുന്നത്, ബലിയർപ്പിക്കുന്ന ആട്. അപ്പോൾ പാപപരിഹാര ദിനത്തിലെ രണ്ട് ആടുകളും പെസഹാ ദിനത്തിലെ ആടും എല്ലാം ഈ പരാമർശത്തിൻ്റെ പിന്നിലുണ്ടാവും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ആണ്ടുതോറും ആചരിച്ചിരുന്നുവോ, പ്രതീകങ്ങളിലൂടെ അനുഷ്ഠിച്ചിരുന്നുവോ, അതിന്നൊരു യാഥാർത്ഥ്യമാകുന്നു അത് എന്നാണ് യോഹന്നാൻ പറയുക. ഇത് കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോയ രണ്ട് ചെറുപ്പക്കാർ, യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു ഇവർ. ആരാണെന്ന് യോഹന്നാൻ ഇനിയും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ പിന്നാലെ പറഞ്ഞയക്കുകയാണ്. ആർക്കു വേണ്ടി വഴിയൊരുക്കാൻ വന്നോ അവനു വേണ്ടി സ്നാപകൻ വഴി മാറുകയായി. തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഈ വന്നവർ നമ്മൾ പിന്നീട് കാണും, അവർ ബേത്സയ്ദായെന്നുള്ളവരായിരുന്നു, ഗലീലിയക്കാരായ ചെറുപ്പക്കാരാണ്. ഗലീലിയക്കാരെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിമോചകന് വേണ്ടി കാത്തിരുന്നവരാണ്. വിമോചന പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്നു അവർ. തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളും നല്ല ശതമാനവരിലുണ്ടായിരുന്നു. ഓ, ഇസ്രായേലിൻ്റെ വിമോചനത്തിനു വേണ്ടി തീക്ഷ്ണമായി ദാഹിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. ഇവിടെ യോഹന്നാനിൽ നിന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് സാക്ഷ്യം സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോവുക. അപ്പോൾ യേശു അവരോട് ചോദിക്കും, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഈ ചെറുപ്പക്കാർക്ക് എന്താണ് വേണ്ടത്? അവർ കൃത്യമായിട്ട് പറയും, അങ്ങ് എവിടെയാണ് വസിക്കുന്നതെന്നറിയണം. യേശുവിൻ്റെ വീട് കാണണമെന്നല്ല പ്രധാനാർത്ഥം, ശാരീരികമായിട്ട് വസിക്കുന്ന സ്ഥലം കാണുകയുമല്ല, അങ്ങയെ കൂടുതൽ അറിയണം. ഐ വാണ്ട് ടു നോ യു മോർ. നീ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. നിന്റെ പ്രസ്ഥാനം എന്താണ്? നിന്റെ ലക്ഷ്യമെന്താണ്? നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുക? നിന്നെ അടുത്തറിയാൻ, നിന്റെ ശിഷ്യനാവാൻ, സ്നേഹിതനാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നീ എവിടെയാണ് വസിക്കുന്നത്? വസിക്കുന്ന ഇടത്തേക്ക് പോകണം. വെറുതെ അഡ്രസ്സ് ചോദിക്കുകയല്ല, വല്ലപ്പോഴും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ ചെയ്യുകയോ കത്തെഴുതുകയോ ചെയ്യാൻ വേണ്ടിയല്ല. നീ ആരാണെന്നറിയണം. നീയുമായി ഗാഠമായൊരു ബന്ധത്തിലേർപ്പെടണം. ഒരു ഗുരുശിഷ്യ ബന്ധം ഇവിടെ രൂപം കൊള്ളുകയാണ്. ശിഷ്യന്മാർ ഗുരുവിനെ അന്വേഷിച്ച് പോവുകയാണ്. മറ്റ് സുവിശേഷങ്ങൾ നോക്കുമ്പോൾ കാണും നമ്മൾ ഗുരു ശിഷ്യന്മാരെ അന്വേഷിച്ച് പോകുന്നതായിട്ട്. ഇവിടെ യോഹന്നാൻ കുറച്ചുകൂടി ചരിത്രപരമായി വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. വിമോചനം തേടി, വിമോചകനെ തേടി പോയ ചെറുപ്പക്കാർ ചെന്നെത്തിയത് യേശുവിൻ്റെ അടുക്കലാണ്. നീ എവിടെയാണ് വസിക്കുന്നത്? അതോടൊപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വസിക്കുക എന്ന പദത്തിന് ഒരുപാട് ആഴമേറിയ അർത്ഥമുണ്ടെന്നറിയാം. എന്നിൽ വസിക്കുക, മുന്തിരിച്ചെടി തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഒരുമിച്ച് നിൽക്കുക, ഞാൻ എൻ്റെ പിതാവിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം. വസിക്കുക, മെനേയിൻ എന്ന് പറയും. മെനേയിൻ എന്ന പദത്തിൽ നിന്നാണ് മൊനേ എന്ന പദം വരുന്നത്. കൂടാരം, ഒരു കൂടാരത്തിലായിരിക്കുക, ദൈവമാകുന്ന കൂടാരത്തിൽ വസിക്കുന്നതിനെ കുറിച്ചൊക്കെ പിന്നീട് വെളിപാട് പുസ്തകത്തിൽ കാണും. അപ്പോൾ യേശുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് ഒക്കെ കൂടുതലായി അറിയണം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അതാണ് ആവശ്യം. യേശുവിനെ അറിയണം. നമ്മൾ പാടാറുണ്ടല്ലോ, യേശുവിനെ കാണണം, യേശുവിനെ അറിയണം. എന്താണ് അറിയാനുള്ള മാർഗം? ഇത് മോശ പണ്ട് ദൈവത്തോട് ചോദിച്ച പോലെയാണ്. സീനാമലയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം കർത്താവ്, പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അവൻ്റെ പേരെന്താണ്? എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ തന്നെ. ഏതാണ്ട് അതുപോലൊരു സാഹചര്യമാണ് ഇവിടെ സുവിശേഷം ചിത്രീകരിക്കുക. നീ എവിടെയാണ് വസിക്കുന്നത്? നീ ആരാണ്? ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സാധ്യതയുള്ളൂ. യേശു പറഞ്ഞു, വന്ന് കാണുക. കേട്ടതുകൊണ്ടായില്ല, കൂടെ വസിക്കണം. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കൂടെ നടക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. അടുത്ത് വസിക്കുന്നവർക്ക് മാത്രമേ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കൂ. സ്റ്റേജിൽ നിന്ന്, ടെലിവിഷൻ സ്ക്രീനിൽ നിന്നൊക്കെ ആളുകളെ കാണുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് നമുക്കറിയില്ല. മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ വളരെ സുന്ദരനോ സുന്ദരിയായി അനുഭവപ്പെട്ടു വന്നു. പക്ഷേ അടുത്ത് കാറിയുമ്പോഴാണ്. പക്ഷേ തലമുടിയെടുത്ത് മാറ്റി, പല്ലുമെടുത്ത് മാറ്റി, കണ്ണടയും മാറ്റി കഴിയുമ്പോൾ വളരെ വികൃതമായ രൂപമായിരിക്കും മേക്കപ്പ് കൊണ്ട് അടിച്ച് കഴിയുമ്പോൾ. അടുത്തറിയണം. അപ്പോൾ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുമ്പേ അറിയണം. കേട്ടതുകൊണ്ട് മാത്രമായില്ല. ശിഷ്യത്വത്തിൻ്റെ തുടക്കം കേൾവിയിലാണ്. സാക്ഷ്യം സ്നാപകൻ്റെ സാക്ഷ്യത്തിൽ തുടങ്ങി. പക്ഷേ ആ സ്നാപകൻ്റെ സാക്ഷ്യം കേട്ട് വിശ്വസിച്ചവർ യേശുവിനെ അടുത്ത് ചെല്ലുമ്പോൾ യേശു പറയുന്നതാണ്, വന്നു കാണുക. അവർ തയ്യാറായി. അബ്രാഹം തയ്യാറായതുപോലെ, പുറപ്പെടാൻ തയ്യാറായ അബ്രാഹത്തെ പോലെ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആ രണ്ടുപേർ തയ്യാറായി. അവർ വന്നു, അവൻ വസിക്കുന്ന ഇടം കണ്ടു, അന്ന് അവനോടുകൂടെ താമസിച്ചു. വന്നു, കണ്ടു, വസിച്ചു. യേശുവിനെ കണ്ടു, യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ വസിച്ചു. ഇനി അവർ വിട്ടുപോവില്ല. അവരുടെ ജീവിതം ആകെ മാറുകയായി. അവരുടെ ജീവിതത്തിൽ അവർ അന്വേഷിച്ചത് കണ്ടെത്തി. ജീവിതം ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞു. ഇതുവരെ അന്വേഷിച്ച് നടന്നവർ യേശുവിനെ കണ്ടെത്തി, യേശുവിൻ കൂടെ വസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം ഒരു പുതിയ പന്ഥാവിലേക്ക് മാറുകയാണ്. ഇനി അവർക്ക് വിട്ടുപോകാൻ സാധിക്കില്ല. അത്രമാത്രം ശക്തമായിരുന്നു യേശുവിൻ്റെ ആകർഷണം. യേശുവുമായുള്ള ബന്ധം, ഗുരുശിഷ്യ ബന്ധം ഇവിടെ അരക്കിട്ടുറപ്പിക്കപ്പെട്ടു. ഇനി ശിഷ്യനാവുക മാത്രമല്ല, ഈ ശിഷ്യന്മാർ മറ്റു ശിഷ്യന്മാരെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് കാണും. അവർ വന്നു, കണ്ടു, വസിച്ചു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. വളരെ കൃത്യമായൊരു ഓർമ്മ. 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകുന്നേരം 4 മണിയാണ്. എവിടെയാണ് അവർ ചെന്ന് നമുക്കറിയില്ല. നസ്രത്തിലായിരിക്കാം മിക്കവാറും. പക്ഷേ ഒരു ഭൗതികമായ വീട് എന്നതിനേക്കാൾ കൂടുതൽ അവർ യേശുവുമായി കണ്ടുമുട്ടി, യേശുവിൻ്റെ കൂടെ വസിക്കാൻ തുടങ്ങി. ഇനി ആ വാസം അങ്ങ് വരെ ഉണ്ടാവും. ആ രണ്ടുപേരിലൊരുവൻ, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിലൊരുവൻ ശിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമിയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഒരാൾ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ അറിഞ്ഞ ആൾ മറ്റുള്ളവരോട് പറയുകയാണ്. സഹോദരൻ സഹോദരനോട് പറയുന്നു. അങ്ങനെ സഹോദരരുടെ ഒരു കൂട്ടായ്മയായി മാറുന്നു. പറയുക മാത്രമല്ല, പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ശിമയോൻ പത്രോസ്, ശിമയോൻ പത്രോസിനോട് വിചെന്ന് പറയുന്ന എന്താണ്? ഞങ്ങൾ മിശിഹായെ കണ്ടു, അഭിഷിക്തനെ കണ്ടു, ആർക്കു വേണ്ടി നമ്മുടെ പിതാക്കന്മാരും നമ്മളും നൂറ്റാണ്ടുകളായി കാത്തിരുന്നുവോ, ആരെക്കുറിച്ച് പ്രവാചകന്മാരെല്ലാം മുൻകൂട്ടി അറിയിച്ചിരുന്നുവോ, ആരെക്കുറിച്ച് അബ്രാഹത്തോടും ദാവീദിനോടും ദൈവം വാഗ്ദാനം ചെയ്തിരുന്നുവോ, അവനെ നമ്മൾ കണ്ടു. ഇതാ നമ്മുടെ പ്രതീക്ഷകൾ ഫലമണിയുകയാണ്. എന്തിനു വേണ്ടി നമ്മൾ ഇതുവരെ കാത്തിരുന്നു, എന്തിനു വേണ്ടി പ്രാർത്ഥനയോടെ തീവ്രമായ ആഗ്രഹത്തോടെ പ്രവർത്തനങ്ങളോടെ കാത്തിരുന്നു, അത് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഞങ്ങൾ അവനെ കണ്ടു. ഒരു ആഴമേറിയ വിശ്വാസം ഈ വ്യക്തിയിലുണ്ട്, ഒരിക്കലും വിട്ടുമാറാത്തൊരു വിശ്വാസം. ഇനി ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ വിശ്വാസം കടന്നു പോകും, പക്ഷേ ഈ അന്ത്രയോസിൻ്റെയും പിന്നീട് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ വിശ്വാസത്തിന് ഇളക്കമുണ്ടാവില്ല. ഞങ്ങൾ അവനെ കണ്ടു, അവനെ കണ്ടു എന്ന് പറഞ്ഞ് പത്രോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ എന്ന് നീ വിളിക്കപ്പെടും. ശിമയോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ബലഹീനൻ, ദുർബലൻ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഷുമാ കേൾക്കുക എന്നാണ് അർത്ഥം, കേൾക്കുന്നവൻ, അനുസരണമുള്ളവൻ എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ അതിനേക്കാളും പ്രധാനം ഇവിടെ പേരു മാറുന്നു എന്നതാണ്. ഇതുവരെ ശിമയോനായിരുന്ന വ്യക്തി ഇനി കേപ്പ എന്നറിയപ്പെടും. കേപ്പ എന്നത് അരമായ ഭാഷയിലും സുറിയാനി ഭാഷയിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ്, പാറ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കേപ്പ എന്നത് പേരായി മാറുന്നു, നീ ഇനി പാറയായിരിക്കും. അപ്പോൾ പേരു മാറ്റുന്നതിൽ വ്യക്തമായൊരു സൂചനയുണ്ട്, ഇനിയുള്ള സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, നീ ഉറച്ച പാറ പോലെയാകും. പിന്നീട് പറയും, ഈ പാറമേലെൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതോടൊപ്പം പേരു മാറുന്നതിലൂടെ ജീവിതത്തിലെ ലക്ഷ്യവും ദർശനവും മാറുന്നതായിട്ടും കാണും. നീ ഇനി ശിമയോനായിരിക്കുകയില്ല, പുതിയ ദൗത്യത്തിലേക്ക്, പുതിയ വ്യക്തിത്വത്തിലേക്ക്, പുതിയ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ശിഷ്യന്മാരുടെ കഥ. ബാക്കി ശിഷ്യന്മാരെക്കുറിച്ചും നമ്മൾ തുടർന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ കേപ്പ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ് പാറ, ആ പാറയിലാണ് യേശു സഭ സ്ഥാപിച്ചത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വന്നു കാണുക എന്ന് പറഞ്ഞതുപോലെ അങ്ങയെ വന്നു കാണാനും അങ്ങയോടൊത്തു വസിക്കാനും അങ്ങയുടെ സാക്ഷികളാവാനും അവിടുന്ന് ഞങ്ങളെയും വിളിക്കുന്നുവല്ലോ. അന്ത്രയോസും പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ പോലെ ഞങ്ങളെയും അങ്ങയുടെ ശിഷ്യരാക്കി മാറ്റണമേ. അങ്ങയെ കാണാൻ ഉള്ള ആഗ്രഹം ഞങ്ങൾ ജനിപ്പിക്കണമേ. അങ്ങയോടൊത്തു വസിക്കാനുള്ള തീരുമാനം, അങ്ങയുടെ സാക്ഷികളായി തീരാനുള്ള ആ ഒരു സന്നദ്ധത അത് ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. അതിനായി അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.